Praise the Lord. The divine anointment. അഭിഷേക തൈലം കൊണ്ടുള്ള അഭിഷേകത്തെ പറ്റി ചിന്തിച്ച് നമുക്ക് തുടർന്ന് കാണാതുള്ള അഭിഷേകത്തെ പറ്റി ചിന്തിക്കാം. യേശു കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളും താൻ ജീവിച്ചിരിക്കുന്നുവെന്നും അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 3-ാം നാൾ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ അവരുടെ മേൽ അയക്കുമെന്ന് ഉറപ്പു നൽകുന്നു. ഉയരത്തിൽ നിന്ന് പിതാവ് വാഗ്ദത്തം ചെയ്ത ആ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പാൻ അവരോട് ആവശ്യപ്പെടുന്നതായി അപ്പോസ്തല പ്രവൃത്തി 1-ൽ കാണാം. 1:15 ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. പെട്ടെന്ന് കൊടിയ കാറ്റ് അടിക്കും പോലെ ആകാശത്ത് നിന്നും മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. തുടർന്ന് അഗ്നിജ്വാല പോലെയുള്ള നാവ് ഓരോരുത്തരുടെ മേൽ പതിച്ചു. ഓരോരുത്തരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെയാണ് അന്യഭാഷകളിൽ അവർ സംസാരിച്ചത്. യഹൂദന്മാരായ ഭക്തിയുള്ള പലരും അന്നവിടെ വന്നു. എന്നാൽ അന്യഭാഷയിൽ സംസാരിപ്പാനുള്ള കൃപ ഈ കാത്തിരുന്ന് പ്രാർത്ഥിച്ച 120 പേർക്ക് മാത്രമേ ലഭിച്ചുള്ളൂ. പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചവന് മാത്രമേ മുറിവേറ്റവരെ സഹായിപ്പാൻ കഴിയുകയുള്ളൂ. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചുമന്നുകൊണ്ട് ഇരുത്തുന്നവരെ നമുക്ക് കാണാം. ആ ഇരുത്തിയവരോ, ദേവാലയത്തിന്റെ മുമ്പിൽ അവനെ ഇരുത്തിയവരോ, അവന്റെ വീട്ടുകാരോ മാനസികമായി മുറിവേറ്റ ഒരുവന്റെ ദുഃഖം അറിഞ്ഞിരുന്നില്ല. ദേവാലയത്തിന്റെ അകത്ത് കയറിയവരുണ്ട്. അവരോ, അകത്തുണ്ടായിരുന്ന പുരോഹിതനോ ആരും ഇവന്റെ വേദന മനസ്സിലാക്കിയില്ല. എന്നാൽ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ച പത്രോസും യോഹന്നാനും പ്രാർത്ഥനാ സമയത്ത് ആ ദേവാലയത്തിൽ എത്തിയപ്പോൾ അവർ ഇവനെ കണ്ടു. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ചാണ് അവൻ അവരെ നോക്കിയത്. പക്ഷെ അവർ പറഞ്ഞത്, ഞങ്ങളൊന്നും തരാമെന്നല്ല പറഞ്ഞത്, ഞങ്ങൾ തരുന്നത് പൊന്നും വെള്ളിയുമല്ല, കർത്താവായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞ് അവനെ എഴുന്നേൽക്കുവാൻ അവർ പ്രേരിപ്പിക്കുക അത്രേ ചെയ്തത്. ഒരു വ്യക്തിയെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കണമെങ്കിലും അഭിഷേകമുള്ളവനെ കഴിയത്തുള്ളൂ. അഭിഷേകമുള്ളവൻ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുവാൻ ശ്രമിച്ചപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു. അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന് കാണാം. അപ്പൊ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനായിരിക്കണം. അഭിഷക്തരായ അപ്പോസ്തലന്മാരുടെ കയ്യാൽ ജനത്തിന്റെ ഇടയിൽ പിന്നീട് പല അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതായി വചനം രേഖപ്പെടുത്തുന്നു. പ്രിയരെ, നാമധേയ ക്രിസ്ത്യാനിയാണെന്നുള്ള പേർ മായ്ച്ചു കളഞ്ഞ് അഭിഷേകമുള്ളവരായി മറ്റുള്ളവരുടെ മുറിവിന് ആശ്വാസം പകർന്ന് നൽകുവാൻ നിങ്ങളുടെ കൈവശം എന്തെങ്കിലും ഉണ്ടോ? കൈവശം എന്തെങ്കിലും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് അവർക്ക് പകർന്നു നൽകുവാൻ കഴിയുകയുള്ളൂ. ആ പകർന്നു നൽകുന്നത് അഭിഷേകത്തിന്റെ ശക്തിയിലായിരിക്കണം. അല്ലാതെ ഒരു കൺവെൻഷന്റെ നോട്ടീസോ കുറെ ചട്ടങ്ങളും പ്രമാണങ്ങളും അടങ്ങിയ പ്രസംഗമോ അല്ല മുറിവേറ്റവർക്ക് ആശ്വാസം കൊടുക്കുന്നത്. യേശുവിന്റെ നാമം ശക്തിയോടെ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അപ്രകാരമുള്ള ഒരു ദൈവത്തിന്റെ പൈതലിനെയാണ് മുറിവേറ്റ ഹൃദയമുള്ളവർക്ക് ആവശ്യം. സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാനാവിലെ കല്യാണ വീട്ടിലോട്ടൊന്ന് നമുക്ക് പോകാം. പകർന്നു നൽകണമെങ്കിൽ എന്തെങ്കിലും കയ്യിൽ വേണമെന്നുള്ളതിന്റെ തെളിവാണ് യേശു വേലക്കാരോട് കൽപാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ എന്ന് പറഞ്ഞു. ആ കല്യാണ വീട്ടിലെ വീഞ്ഞു തീർന്നു പോയതാ. പുറത്ത് കടന്ന കൽപ്പാത്രം കഴുകി അതിൽ വെള്ളം നിറയ്ക്കുവാനാണ് യേശു ആവശ്യപ്പെട്ടത്. എന്നാൽ അവർ ചെയ്തത് വെള്ളം വക്കോളം നിറച്ചു. നിറച്ച ശേഷം യേശു പറഞ്ഞു, കോരി വിരുന്നുവാഴിക്ക് കൊടുക്കുകയും. പരിശുദ്ധാത്മാ അഭിഷേകത്തിന് മാത്രമേ, അഭിഷേകം ലഭിച്ചവന് മാത്രമേ പകരുവാനും നിറയ്ക്കുവാനും ഒക്കെ കഴിയത്തുള്ളൂ. പ്രിയമുള്ളവരെ, നമ്മളെ പുറംപറമ്പിൽ കിടന്ന പാത്രമാക്കിയെടുത്ത് നിന്ന് അകത്തെടുത്ത് വെച്ച് മാന്യപാത്രമാക്കി. പക്ഷെ ഇന്ന് വരെ നാം നിറഞ്ഞവരാണോ? വക്കോളം നിറഞ്ഞവരാണോ? മുട്ടോളം പോരാ, അരയോളം പോരാ, നീന്തി തുടിക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ? ഇല്ലെങ്കിൽ ഇന്നൊരു തീരുമാനമെടുക്കുക, ഞാൻ ആത്മാവാൽ നിറയപ്പെട്ടവനാകുമെന്ന്. അടുത്തതായി, പരിശുദ്ധാത്മാ അഭിഷേകത്തിന് മാത്രമേ നമ്മിലെ നുകങ്ങളെ തകർക്കുവാൻ കഴിയുകയുള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 5:17-20 വാക്യങ്ങൾ നോക്കിയാൽ, അഭിഷക്തന് മേൽ നുകങ്ങൾ വെക്കാൻ എല്ലാവർക്കും താല്പര്യമാണ്. മഹാപുരോഹിതനും സദൂക്യരും മതക്കാരായ അവന്റെ പക്ഷക്കാരൊക്കെയും പത്രോസിനെയും യോഹന്നാനെയും കണ്ടപ്പോൾ അസൂയ നിറഞ്ഞവരായി, അവരെ പിടിച്ച് പൊതു തടവിലാക്കി. പക്ഷെ ആ ബന്ധനത്തെ തകർക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. രാത്രിയിലോ കർത്താവിന്റെ ദൂതൻ അവിടെ എത്തി കാരാഗ്രഹവാതിൽ തുറന്ന് അവരുടെ പുറത്തു കൊണ്ടുവന്നു. നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് ഈ ജീവന്റെ വചനം ജനത്തോട് പ്രസ്താവിപ്പാൻ പറഞ്ഞു. അവർ അത് കേട്ടു. പുലർച്ചെയായപ്പോൾ അവർ ദേവാലയത്തിൽ ചെന്ന് ജീവന്റെ വചനം മറ്റുള്ളവരോട് വിളമ്പിക്കൊടുത്തുകൊണ്ടിരുന്നു. തടവിലാക്കിയവർ കാരാഗ്രഹത്തിന്റെ വാതിൽ സൂക്ഷ്മതയോടെ പൂട്ടിയിരിക്കുന്നതും കാവൽക്കാർ വാതുക്കൽ നിൽക്കുന്നതും കണ്ടു. തുറന്നപ്പോഴാണ് അകത്ത് ആരെയും കണ്ടില്ല. അപ്പോഴാണ് അവർ വിവരമറിയുന്നത്, ഇവർ തടവിലാക്കിയവർ രണ്ടുപേരും ആലയത്തിൽ നിന്ന് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം മറ്റുള്ളവരെ അറിയിക്കുവാൻ ഒരഭിഷേക ചെയ്യപ്പെട്ട പൈതലിന് കഴിയും, അഭിഷക്തന് കഴിയും. അവന്റെ നുകങ്ങളെ തകർക്കുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. തുടർന്ന് അതിനുള്ള ധൈര്യം അഭിഷക്തന് ദൈവം കൊടുക്കുകയും ചെയ്യും. ഇനി നാം കാണുന്നത്, അഭിഷക്തന്റെ മുമ്പിൽ ദുഷ്ടൻ തകർന്നു വീഴുമെന്ന്. ദുഷ്ടൻ അതിനുള്ള ശിക്ഷ കിട്ടും. പഴയ നിയമത്തിൽ ദൈവിക സാന്നിധ്യത്തിന്റെ മുമ്പിൽ ദാഗോന്റെ പ്രതിമ വീഴുന്നതായി കാണാം. 1 Samuel 5:1-12 ഭാഗത്ത് പെട്ടകം പിടിച്ചെടുത്ത ഫെലിസ്ത്യർ അതുകൊണ്ട് ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. രാവിലെ അവർ വരുമ്പോൾ കാണുന്നത് പെട്ടകത്തിന്റെ മുമ്പിൽ കവിണ് വീണ് കിടക്കുന്ന ദാഗോനെയാണ്. അവരുടെ ദൈവമാണ്, ഫെലിസ്ത്യരുടെ ദൈവമാണ് ദാഗോൻ. അവർ വീണ്ടും അത് നിവർത്തി വെച്ചു. അടുത്ത ദിവസം അവർ രാവിലെ വന്നപ്പോൾ കണ്ടത് ദാഗോൻ വീണു, ദാഗോന്റെ തലയും കൈയും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടക്കുന്ന അവസ്ഥയിലാണ്. ദാഗോന്റെ ഉമ്മരപ്പടിമേൽ, അതിനാൽ പിന്നീട് അവരാരും ചവിട്ടിയിട്ടില്ല എന്ന് കാണുന്നു. 1 Samuel 5:5 കാണാം. ജനം ഭയന്നു പോയി. യഹോവയുടെ പെട്ടകത്തിന് ദാഗോനെ വീഴിക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ ദാവീദിന്റെ കവണയ്ക്കും കല്ലിനും ഗോലിയാത്തിനെ വീഴിക്കാൻ കഴിയുമെങ്കിൽ അഭിഷക്തന്റെ മുമ്പിൽ ദുഷ്ടൻ വീഴുമെന്നുള്ളതിന് ഒരു സംശയവുമില്ല. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13 ഒന്ന് പോകാം. ആ 13 അതിന്റെ 4-12 വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് പറഞ്ഞയച്ചിട്ടാണ് കപ്പൽ കയറി ബർണബാസും ശൗലും കുപ്രോസ് ദ്വീപിലേക്ക് പോയത്. യഹൂദന്മാരുടെ പള്ളിയിൽ ദൈവവചനം അവരറിയിച്ചു. അവർ ദ്വീപിൽ കൂടി പമ്പോസ് വരെ എത്തിയപ്പോൾ ബർയേശു എന്നു പേരുള്ള യഹൂദ്യനായൊരു കള്ളപ്രവാചകൻ ആയൊരു വിദ്വാനെ കണ്ടു. അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയുടെ കൂടെ ആയിരുന്നു. അവൻ ബർണബാസിനെ ശൗലിനെ മരിച്ച ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു എന്നാൽ എലിമാസ് എന്ന വിദ്വാൻ, ഇതാകുന്ന അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്ത് നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തകർത്തു കളയുവാൻ അവൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ ഉറ്റുനോക്കി പറഞ്ഞത് ഇപ്രകാരമായിരുന്നു. 10 മുതലുള്ള വാക്യങ്ങൾ. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെ ശത്രുവേ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. കൈപിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിന്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു എന്ന് കാണാം. അപ്പം പരിശുദ്ധാത്മാഅഭിഷേകത്തിന് നമ്മുടെ ദുഃഖങ്ങളെ തകർക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാഅഭിഷേകത്തിന് ശത്രുവിനെ വീഴ്ത്തുവാൻ കഴിയും, ദുഷ്ടനെ നമ്മുടെ മുമ്പിൽ വീഴ്ത്തുവാൻ കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്കും പ്രതികൂലം മാത്രമേ മുൻപിൽ കാണുന്നുള്ളൂ എന്ന് ഭാരപ്പെടുന്ന ഈ കാലത്ത് എലിമാസിനെ പോലുള്ളവർ ധാരാളമുണ്ട്. അവരൊരിക്കലും ദൈവത്തിന്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തുവാൻ സമ്മതിക്കയില്ല. മറ്റാരും നന്നാകാൻ അവർ സമ്മതിക്കത്തില്ല. അവരും അവർക്കുള്ളവരും മാത്രം നന്നാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ദുഷ്ടന്മാർ. പക്ഷേ പൗലോസ് പറഞ്ഞതുപോലെ ധൈര്യമായിട്ട് അവരോട് പറയാൻ നമുക്ക് ശക്തി വരണമെങ്കിൽ നാം പരിശുദ്ധാത്മ പൂർണരായി അവരെ ഉറ്റുനോക്കി വിളിക്കണം. അതിനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ വഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇന്നിങ്ങനെ വാചകം ചോദിക്കാനാണെങ്കിൽ എത്രയോ പേര്, ഭരണാധികാരികൾ ഉൾപ്പെടെ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ചോദിക്കാൻ ധൈര്യം വേണമെങ്കിൽ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അവസാനം വരാൻ പ്രാർത്ഥിക്കണമെങ്കിൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മപൂർണരായിരിക്കണം. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് തന്ന ഈ നല്ല ദൂതനായി സ്തോത്രം. പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നവരായി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിപ്പാൻ ശക്തി പ്രാപിച്ച് ധൈര്യത്തോടെ പൗലോസിനെ പോലെ പറയുവാനുള്ള പരിശുദ്ധാത്മ ശക്തി ഞങ്ങൾക്കും തരണമേ. ഹേ കപട ഭക്തരെ എന്ന് വിളിക്കാനുള്ള ധൈര്യം ആത്മപൂർണന് മാത്രമേ ലഭിക്കുകയുള്ളൂ. ആത്മാവിന്റെ ശക്തി പ്രാപിച്ചവനെ ഒരു ജയിലിലും അടക്കുവാൻ ആർക്കും കഴിയുകയില്ല. അവൻ ജയിലിൽ അടക്കും, പക്ഷേ ദൈവത്തിന്റെ ദൂതൻ പുറത്തിറക്കും. ഞങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന, ഇത് കേൾക്കുന്ന കുഞ്ഞുങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും ദൈവമേ അവിടുന്ന് ഇല്ലാതാക്കണമേ. കാരാഗ്രഹത്തിന്റെ വാതിൽ അവൻ അടയ്ക്കുമെങ്കിലും ദൈവത്തിന്റെ ദൂതൻ അവിടെ എത്തി അവന് വഴിയൊരുക്കും. ഇന്ന് പല കുഞ്ഞുങ്ങളും ഭാരപ്പെടുന്ന ഒരു വിഷയമാണ്, അവരുടെ മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞു, അവർക്ക് ഉയർച്ചയില്ല, കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ പോകാൻ ഒക്കുന്നില്ല, സാഹചര്യങ്ങൾ എല്ലാം എതിര്, എന്നും ലോക്ക്ഡൌണ്, ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ ഭാരപ്പെടുന്ന മനുഷ്യരോട്, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഭാരപ്പെടുന്ന മനുഷ്യരോട്, ഏത് ഭരണാധികാരി ജയിലടച്ചാലും അതിനകത്ത് നിന്ന് പുറത്തിറക്കുന്ന ഒരു ദൈവത്തിന്റെ ദൂതൻ എന്റെ മുമ്പിലും വരുമെന്നുള്ള വിശ്വാസം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമേ. ആ വിശ്വാസത്തിൽ ആശ്രയിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച് അവരുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ അവരെ സഹായിക്കണമേ. അതിനായി അങ്ങയുടെ കൃപ അവരുടെ മേൽ ചൊരിയണമേ, അവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ രോഗവും ബിസിനസ്സാക്കി മാറ്റുന്ന ദുഷ്ടന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദുഷ്ടതയ്ക്ക് ഒരറുതി വരുത്തുവാൻ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ. അവരെയും കപടഭക്തരെ ദുഷ്ടന്മാരെയെന്ന് വിളിപ്പാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തരണമേ. അവർക്ക് വേണ്ടി ദുഷ്ടത മാറ്റി നല്ല വഴിയിൽ വരുവാൻ അവർക്ക് സുബോധം കൊടുക്കാനായി പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങൾ ഈ സമയം അങ്ങനെയുള്ളവരെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ രാജ്യത്തെ, ലോകരാഷ്ട്രങ്ങളിൽ സമാധാനം എത്തിക്കുവാൻ അവിടുന്ന് വരണമേ, അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ അപേക്ഷയെ കേൾക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.